بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحابته أجمعين، أما بعد. أعمال يسيرة وأجور عظيمة എന്ന ഒരു ചെറിയ കൃതിയാണ് തിങ്കളാഴ്ച തോറുമുള്ള നമ്മുടെ ക്ലാസ്സിന് നമ്മൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വായിക്കുന്ന ബാബു ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതുന്നതുമായി ബന്ധപ്പെട്ട അധ്യായം. ഫളു ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിന്റെ ശ്രേഷ്ഠത, മഹത്വം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും ഉത്തമമായ വചനം അള്ളാഹുവിന്റെ വചനമാണ്. ഏറ്റവും നല്ല ചര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥം വെറുതെ പാരായണം ചെയ്താൽ തന്നെ അതിന് പുണ്യം ലഭിക്കും എന്ന് സൂചിപ്പിക്കുന്ന ഹദീസാണ് ആദ്യമായി ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. ഒരാൾ അർത്ഥമറിയാതെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്നു എന്നാൽ പോലും അയാൾക്ക് അതിന്റെ പുണ്യമുണ്ട്. അർത്ഥം കൂടി മനസ്സിലാക്കി ഖുർആനിൽ നൈപുണ്യം നേടിയവർക്ക് അതിനേക്കാൾ വലിയ പുണ്യമുണ്ട്. അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ഹർഫം മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബി അശരി അംസാലിഹ لا اقول الف لام ميم حرف ولكن الف حرف ولام حرف وميم حرف اخرجه الترمذي. നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ള ഹദീസാണ്, മനപ്പാഠമാക്കേണ്ട ഹദീസാണ്. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി, ആരെങ്കിലും അല്ലാഹുവിന്റെ കിതാബിൽ നിന്നും ഒരക്ഷരം പാരായണം ചെയ്താൽ ഫലഹു അവനുണ്ട് ബിഹി അതിനു പകരമായി ഹസനത്തുൻ ഒരു നന്മ. ഒരക്ഷരം പാരായണം ചെയ്താൽ ഒരു നന്മ പ്രതിഫലമുണ്ട്. വൽ ഹസനത്തു നന്മയാകട്ടെ ബി അശ്രി അംസാലിഹ, അതിന്റെ പത്ത് ഇരട്ടിയാക്കി അള്ളാഹു സുബ്ഹാനഹു തആല പ്രതിഫലം നൽകുന്നതാണ്. അത് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മൻ ജാ അബിൽ ഹസനത്തി ഫലഹു അശ്രു അംസാലിഹ, ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നാൽ അയാൾക്ക് അതിന്റെ പത്തിരട്ടി പ്രതിഫലമുണ്ടായിരിക്കുന്നതാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നത് ഒരക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല. വലാക്കിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, അലിഫ് ഒരക്ഷരമാണ്, ലാം ഒരക്ഷരമാണ്, മീം ഒരക്ഷരമാണ്, അങ്ങനെ മൂന്നക്ഷരമാണത്. നമുക്കറിയാം അലിഫ് ലാം മീം എന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, അള്ളാഹു അലം എന്നാണ് മുഫസ്സിറുകൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പിന്നെ ചില ആളുകൾ അലിഫ് അള്ളാഹു ആണ്, ലാമ് ജിബ്രീലാണ്, മീമ് മുഹമ്മദ് നബിയാണ്, അള്ളാഹു ജിബ്രീൽ മുഖേന മുഹമ്മദ് നബിക്ക് കൊടുത്ത ഖുർആൻ എന്നൊക്കെ പല വ്യാഖ്യാനങ്ങളും പലരും പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കേവലാക്ഷരങ്ങൾക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അത് ഖുർആന്റെ ഒരു മുഅ്ജിസത്തായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പൊ അർത്ഥമില്ലാത്ത ആ മൂന്ന് അക്ഷരങ്ങൾ നിങ്ങൾ ഓതിയാൽ പോലും നിങ്ങൾക്ക് ഒരക്ഷരത്തിന് പത്ത് പുണ്യം, അപ്പൊ എത്ര പുണ്യമായി? 30 പുണ്യം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇവിടെ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇത് റമദാനിൽ മാത്രം ഓതുന്നവർക്കല്ല, എല്ലാ കാലത്തും ഓതുന്നവർക്കാണ്. നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ ഒരു പേജ് എടുത്തു നോക്കിയാൽ, അതിൽ ഒരു വരി നമ്മൾ എടുത്തു നോക്കിയാൽ എത്ര അക്ഷരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 25 മുതൽ 30 വരെ അക്ഷരമുണ്ടാകും. അതിൽ തന്നെ 15 വരികൾ ഇതിലുണ്ട്. അപ്പോ ഒരു പേജ് നമ്മൾ ഓതുമ്പോൾ എത്ര പുണ്യം നമുക്ക് കിട്ടുന്നത്? ഒരു വരിയിൽ 25 ന്റെയും 30 ന്റെയും അടക്കം അക്ഷരങ്ങൾ, 25 അക്ഷരം കൂട്ടുക, അപ്പൊ തന്നെ എത്രയായി? 250 പുണ്യമായി. ഒരക്ഷരത്തിന് 10 വെച്ചിട്ട് 25 × 10 10 × 25 എത്ര? 250. അങ്ങനെയുള്ള 15 വരി കൂട്ടുമ്പോൾ എത്രയായി? 10 വരിക്കന്നെ 2500 അല്ലേ, പിന്നെ 5 വരിക്ക് 1250 വേറെയും. അപ്പൊ എത്രായിരം പുണ്യങ്ങളാണ് ഒരു പേജ് ഖുർആൻ ഓതുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മളൊന്ന് അല്പം സാവകാശം കൊടുത്തൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ മഹത്തായ പുണ്യം ഈ ഖുർആൻ ഓതുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. എത്രയെത്ര പുണ്യങ്ങളാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. വെറുതെ പള്ളിയിൽ നിസ്കാരത്തിന് വേണ്ടി ഒരു 5 മിനിറ്റ് മുമ്പ് വന്നു, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് വന്നു, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടൊരു 5 മിനിറ്റ് 10 മിനിറ്റ്, അത് അള്ളാഹുവിന്റെ പള്ളിയിൽ ഇരുന്ന് ഓതുമ്പോൾ പ്രത്യേകിച്ച് പുണ്യമുണ്ട്. അതുകൊണ്ട് ഖുർആനുമായി നമുക്ക് നിത്യബന്ധമുണ്ടാവുകയും നിത്യവും ഖുർആൻ ഓതുകയും ചെയ്യണം. ഈ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓതേണ്ടത്. നമ്മൾ ഒന്നുകൊടുത്ത് പള്ളിയിലിരുന്ന് ഖിബലക്കു നേരെ തിരിഞ്ഞ് നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നിസ്കാരത്തിനാകുന്നത് പോലുള്ള കൂലിയുണ്ട്. നിസ്കാരം പ്രതീക്ഷിച്ച് പള്ളിയിലിരിക്കുമ്പോൾ നിസ്കരിക്കുമ്പോൾ ലഭിക്കുന്നത് പോലുള്ള കൂലി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി ഇതിന്റെ ഒപ്പം എക്സ്ട്രാ ആയിട്ട് നമുക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അത്രമാത്രം പുണ്യമുള്ള ഒരു ഇബാദത്താണിത്. ഈ ഹദീസ് കുട്ടികൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? മൻ ഖറഅ ഹർഫം മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന ലാ അഖൂലു അലിഫ് ലാം മീം വൽ ഹസനതു ബിഅശ്രി അംസാലിഹ ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. ഇത് നിങ്ങൾ ഈ പുസ്തകം നോക്കി, അല്ലെങ്കിൽ അമാനുവലിന്റെ ഖുർആൻ പരിഭാഷന്റെ മുഖവുരയിൽ ഇത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഖുർആൻ പാരായണത്തിന്റെ പുണ്യം പറയുന്നിടത്തും ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഇനി സൂറത്തുൽ ഫാത്തിഹയുടെ പുണ്യം. സൂറത്തുൽ ഫാത്തിഹ ഖുർആനിലെ പ്രാരംഭ അധ്യായമാണ്. ഫാത്തിഹ എന്നതിന് പുറമെ അതിന് വേറെയും പല പേരുകളുണ്ട്. ഓരോരുത്തർക്കറിയാം പേരുകൾ അല്ലേ? അഞ്ചാറ് പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോന്ന് പറഞ്ഞാട്ടെ. അസ്സബ്ഉൽ മസാനി, ഏഴ് ആവർത്തിത വചനങ്ങൾ, അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടാണ്. പിന്നെ ഉമ്മുൽ ഖുർആൻ അല്ലെങ്കിൽ ഉമ്മുൽ കിതാബ്, വേദഗ്രന്ഥത്തിന്റെ മൂലം എന്ന്. പിന്നെ സൂറത്തു സ്വല, എല്ലാ നിസ്കാരത്തിലും ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതണം. അതുകൊണ്ട് ഈ സൂറത്ത് എന്ത് പേരുണ്ട്? സൂറത്തു സ്വല. പിന്നെ സൂറത്തു റുഖ്യ, ഏത് അസുഖത്തിനും മന്ത്രിക്കാൻ പറ്റിയ സൂറത്താണ് ഏത്? നിങ്ങൾക്ക് തേള് കടിച്ചാലും പാമ്പ് കടിച്ചാലും പനി വന്നാലും ക്യാൻസർ പിടിച്ചാലും ഏതിനും നിങ്ങൾക്ക് മന്ത്രിക്കാൻ പറ്റിയ സൂറത്താണ് ഏത്? സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ ഓതി മന്ത്രിക്കുക എന്ന് പറയാറുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ സൂറത്തു റുഖ്യ എന്ന് പേരുണ്ട്. പിന്നെ സൂറത്തു ദുആ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം മുതൽ വലല്ലാലിയും വരെ ദുആണ്. ആ ദുആന്റെ മുന്നോടിയായിട്ടാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു ഇയ്യാക നസ്തഈൻ എന്നതൊക്കെ അതിന്റെ മുഖവുരയായി പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സൂറത്തു ദുആ എന്നും ഇതിന്റെ പേരുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് അഅലമു സൂറത്തുൻ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഏറ്റവും മഹത്തായ അധ്യായം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൊരു ഹദീസ്, ഇവിടെ കുട്ടികൾ ഫസ്ലുൽ അവ്വലും ഫസ്ലുൽ സാനിയും പഠിച്ചിട്ടുള്ള ഹദീസാണ്. അൻ അബി സഈദ് ബിൻ മുഅല്ല റളിയല്ലാഹു അൻഹു ഖാല കുന്തു ഉസല്ലി ബിൽ മസ്ജിദി ഫദഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം ഉജിബുഹു. അബു സഈദ് ബിൻ മുഅല്ല പറയുകയാണ്, ഞാൻ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു. ഫലം ഉജിബുഹു, ഞാൻ അതിന് ഉത്തരം കൊടുത്തില്ല. എനിക്ക് ഉത്തരം കൊടുക്കാൻ കഴിയില്ല, കാരണം നിസ്കരിക്കല്ലേ. നിസ്കരിക്കുമ്പോൾ വിളിയേക്കാൻ പറ്റുമോ? പറ്റൂല. സുമ്മ അതൈതുഹു, പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്ന് ഫഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാ ഇന്നീ കുന്തു ഉസല്ലി, അള്ളാഹുവിന്റെ ദൂതരെ ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫഖാല, അപ്പ റസൂൽ ചോദിച്ചു, അലം യഖുലില്ലാഹു തആല ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദആകും, നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും ഉത്തരം കൊടുക്കുവീൻ അദ്ദേഹം നിങ്ങളെ വിളിച്ചാൽ എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, ലൗ അല്ലിമന്നക സൂറതൻ ഹിയ അഅലമു സൂറത്തിൻ ഫിൽ ഖുർആൻ ഖബ്ല അൻ തഖ്റുജ മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന് നീ ഇപ്പോൾ പുറത്തു പോകുന്നതിന് മുമ്പായിട്ട് ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരും. ലൗ അല്ലിമന്നക, തീർച്ചയായും ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരിക തന്നെ ചെയ്യും. ഹിയ അഅലമു സൂറത്തിൻ ഫിൽ ഖുർആൻ, അത് ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്താണ്. ഫഅഖദ ബിയദി, അങ്ങനെ നബി എന്റെ കൈ പിടിച്ചു. ഫലമ്മ അറദന അൻ നഖ്റുജ, ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ ഉദ്ദേശിച്ചപ്പോൾ, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ ദൂതരെ, ഇന്നക ഖുൽത ലൗ അല്ലിമന്നക അഅലമ സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്ന് നിങ്ങൾ പറഞ്ഞില്ലയോ. ഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്തുൽ ഫാത്തിഹന്റെ മറ്റൊരു പേരാണ് സൂറത്തുൽ ഹംദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് സൂറത്തുൽ ഫാത്തിഹക്ക് മൊത്തം പറഞ്ഞാണ്. അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഹിയ സബ്ഉൽ മസാനി, അതാണ് ആവർത്തിത ഏഴു വചനങ്ങൾ. വൽ ഖുർആനുൽ അദീമുല്ലദീ ഊതീതുഹു, എനിക്ക് നൽകപ്പെട്ട ഖുർആനും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പൊ ഈ ഹദീസിലെ പ്രധാനപ്പെട്ട ഫായിദ എന്താ? ഖുർആൻ എന്ന് പറയുന്നത് അല്ല ഫാത്തിഹ സൂറത്ത് എന്ന് പറയുന്നത് അഅലമു സൂറത്തും ഫിൽ ഖുർആൻ, ഖുർആനിലെ അധ്യായങ്ങളിൽ ഏറ്റവും മഹത്തായ അധ്യായമാകുന്നു ഏത്? സൂറത്തുൽ ഫാത്തിഹ. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഫാത്തിഹ സൂറത്ത് നിസ്കാരത്തിൽ ഓരോ റക്അത്തിലും ഓതേണ്ടതുണ്ട്. അല്ലാത്ത സമയത്തും നമുക്ക് എന്താവുന്നതാണ്? സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത് നല്ല കാര്യം. രോഗികൾക്ക് മന്ത്രിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് മന്ത്രിക്കാവുന്നതാണ്. ഇവിടെ ചില ആളുകളെ ദുആന്റെ മുമ്പായിട്ട് ഒരു ഫാത്തിഹ ഓതലുണ്ട്, അൽ ഫാത്തിഹ എന്നിട്ട് ഫാത്തിഹ സൂറത്ത് ഓതും, പിന്നെ മൂന്ന് സൂറത്തുകൾ ഓതും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആക്ക് മുന്നോടിയായിട്ട് ഒരു അൽ ഫാത്തിഹ വിളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് സഹീഹായ ഹദീസിൽ വന്നിട്ടില്ല. അത് ഈ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു ആയത്തുണ്ട്, അഅലമു ആയത്തിൻ ഫിൽ ഖുർആൻ. അതേതാ? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി എന്നറിയപ്പെടുന്ന സൂറത്തുൽ ബഖറയിലുള്ള നമ്മൾ ഓരോ നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ടതാണത്. അഞ്ചു നേരത്തെ നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ടതാണെന്ത്? ആയത്തുൽ കുർസി. അതിനെക്കുറിച്ചുള്ള ഹദീസാണ് വായിക്കുന്നത്. ഖിറാഅത്തു ആയത്തുൽ കുർസി ദുബുറ കുല്ലി സ്വലാത്തിൻ അൻ അബി ഉമാമത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറാ ആയത്തുൽ കുർസിയി ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലാ യമൂത്ത്. ആരെങ്കിലും ആയത്തുൽ കുർസി എല്ലാ നിർബന്ധ നമസ്കാരങ്ങളുടെ പിറകെയും ഓതുന്നുവെങ്കിൽ ലം യംനഉഹു മിൻ ദുഖൂൽ ജന്നത്തി, അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ തടസ്സമില്ല. ഇല്ലാ യമൂത്ത്, അദ്ദേഹം മരിക്കലല്ലാതെ. മരിച്ചാൽ അദ്ദേഹം സ്വർഗത്തിലേക്കുള്ള യോഗ്യത നേടിയാണ്. എന്താ കണ്ടീഷൻ? എന്താ? എല്ലാ ഫറളായ നിസ്കാരത്തിന് ശേഷവും എന്തോതണം? ആയത്തുൽ കുർസി ഓതണം. പിന്നെയും ആയത്തുൽ കുർസി ഓതേണ്ട സന്ദർഭങ്ങളുണ്ട് അല്ലേ? കിടക്കുമ്പോ ഒന്നും എടുത്തിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ആയത്തുൽ കുർസി ഓതണം. അതിന്റെ ഫായിദ എന്താ? പിശാച് സമീപിക്കുകയില്ല. അതാണ് ലാ യഖ്റുബന്നക ശൈത്താൻ. മാത്രല്ല വലാ യസാലു അലൈക മിനല്ലാഹി ഹാഫിൽ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാവൽക്കാരൻ നിനക്കുണ്ടായിരിക്കും. ഒരു മലക്ക് കാവല് നിൽക്കും. ഇപ്പൊ എ ടി എം കൗണ്ടറിന്റെ അവിടെ തോക്കും പിടിച്ച് നിൽക്കും പോലെ നമുക്ക് കാവലായിട്ടൊരു മലക്ക് നമ്മൾ ഉറങ്ങുമ്പോ നേരം വിളിക്കോളം. ഏത് പിശാജ് വന്നാലും അടുക്കാറി. പിശാജിനെ തടയാനുള്ള ബദൽ ശക്തിയാണ് ഏത്? മലക്ക്. അപ്പൊ ആ മലക്കിന്റെ പ്രൊട്ടക്ഷൻ അള്ളാഹു നമുക്ക് നൽകണമെങ്കിൽ എന്ത് വേണം? ആയത്തുൽ കുർസി ഓതണം. എപ്പോ? നിസ്കരിക്കുന്നതിന് അല്ല, ഉറങ്ങുന്നതിന് മുമ്പായിട്ട്. ഒന്നുണ്ടാക്കി കിടക്കാൻ പോകുമ്പോ അത് ഓതണം. ഇതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആയത്തുൽ കുർസിയിൽ ഇങ്ങനെ വലിയ ഫായിദകളുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ ശരിക്കും പഠിക്കണം. അഅലമു ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്തായതുകൊണ്ട് അതിന്റെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഖിറാഅത്തു സൂറത്തു തബാറക, സൂറത്തുൽ മുൽക്ക് ഇല്ലേ? തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലേ? അതിന്റെ കുറിച്ചുള്ള ഹദീസാണ്. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ സൂറത്തും ഫിൽ ഖുർആൻ സലാസൂന ആയതൻ തസ്തഗ്ഫിറു ലിസാഹിബിഹാ ഹത്താ യുഗ്ഫർ ലഹു തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുകയാണ് ഖുർആനിലെ ഒരു അധ്യായം. അതിൽ 30 ആയത്തുകളാണുള്ളത്. ആ സൂറത്ത് അത് ഓതിയ ആൾക്ക് വേണ്ടി പാപമോചനം തേടുന്നതാണ്, അയാൾക്ക് പൊറുക്കപ്പെടുന്നതുവരെയും. ആ സൂറത്ത് നമുക്ക് ഓതിയ ആൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പാപമോചനം തേടും. ഏതാണ് ആ സൂറത്ത്? തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. ഹിഫ്ളുള്ള ആളുകൾ പ്രത്യേകിച്ച് അത് ഓർക്കുക. തബാറക്ക ഓതിയാൽ അതിന്റെ ഫായിദ എന്താണ്? ആ സൂറത്ത് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും. അപ്പോൾ അങ്ങനെ അയാൾക്ക് പുറത്തു കിട്ടും. വേറൊരു ഹദീസിലുണ്ട്, നരകശിക്ഷയിൽ നിന്ന് ഖബർ ശിക്ഷയിൽ നിന്ന് അയാൾക്ക് തടയുന്നതാണിത്. ഏത്? തബാറക്ക. അപ്പൊ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് പതിവായിട്ടില്ലെങ്കിലും ഇടയ്ക്ക് എന്ത് ചെയ്യാം? തബാറക്ക ഓതാം. അത് നമ്മളെ നരകശിക്ഷയിൽ നിന്ന് അല്ല ഖബർ ശിക്ഷയിൽ നിന്ന് തടുക്കുന്നതാണ്. ഈ ഖുർആനിലെ ഓരോ സൂറത്തിന്റെ അല്ലെങ്കിൽ ഓരോ ആയത്തുകളുടെയൊക്കെ ഫലായിൽ പറയുന്ന ഹദീസുകൾ, അതിൽ ദുർബലമായ ഒരുപാട് ഹദീസുകളുണ്ട്. പലതരത്തിലുള്ള ദുർബല ഹദീസുകളും ആളുകൾ ഈ വിഷയത്തിൽ പഠിച്ചു വച്ചിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം അതില് പലതും നമ്മൾ ആളുകൾ ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഓതിക്കൊണ്ടിരിക്കുന്ന ചില സൂറത്തുകളുണ്ട്. അതിൽ പെട്ടതാണ് സൂറത്തുൽ വാഖിഅ, ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅത്തിഹ കാദിബ എന്ന സൂറത്ത്. അത് ഓതിയാൽ ദാരിദ്ര്യം വരികയില്ല എന്നൊരു റിപ്പോർട്ടുണ്ട്. പക്ഷേ ദാരിദ്ര്യം എല്ലാവർക്കും പേടിയുള്ള കാര്യമാണല്ലോ, പെണ്ണുങ്ങളൊക്കെ മെനക്കെട്ടിരുന്ന് ഓതും. എന്താ ദാരിദ്ര്യം കാനും വന്നുപോയാൽ പിന്നത്തെ കഥ പറയണോ? അതുകൊണ്ട് ദാരിദ്ര്യത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇദാ വഖഅത്തിഹ പഴയ പെണ്ണുങ്ങളൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ദുർബലമായ സഹീഹല്ലാത്ത തെളിവിന് കൊള്ളാത്ത റിപ്പോർട്ടാകുന്നു അത്. അതുപോലെ യാസീൻ സൂറത്തിന്റെ ഫളീലത്ത് പറയുന്ന ഒരൊറ്റ ഹദീസും സഹീഹായി വന്നിട്ടില്ല. യാസീൻ സൂറത്തിനെ കുറിച്ച് യാസീൻ കൽബുൽ ഖുർആൻ, യാസീൻ ഖുർആനിന്റെ ഹൃദയമാണ് എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്, അതുപോലും സഹീഹല്ല. അതുപോലെ മരിച്ചിടത്ത് യാസീൻ ഓതണം എന്ന് പറയുന്ന ഹദീസുണ്ട്, ഒറ്റൊന്നും എന്തല്ല, സഹീഹല്ല. ഇഖ്റഉ അലാ മൗതാകും യാസീൻ, മൗതാക്കൾക്ക് നിങ്ങൾ യാസീൻ ഓതി കേൾപ്പിക്കണം. പിന്നെ ചില ആളുകൾ അവിടെ മൗത്ത എന്നതിന് മരിച്ചവരെന്നല്ല, മരണമാസന്നമായവരെന്നാണ് അർത്ഥം. ഏതുപോലെ ലഖിനു മൗത്താക്കും ലാ ഇലാഹ ഇല്ലല്ലാ, മൗത്താക്കൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലാന്ന് കേൾപ്പിക്കണം. അത് മരിച്ചാ പിന്നെ കേൾപ്പിക്കോ? മരിക്കുന്നതിന് മുമ്പ് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ആകാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള ഫളീലത്തുകളാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെയുള്ള ഹദീസുകളാണ് ഇതിൽ ഈ ഷെയ്ഖ് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഒന്നുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ആമനർ റസൂലു അറിയാലോ, കാണാതെ പഠിച്ചിട്ടില്ലേ? അതിന്റെ ഫലായിലെന്താ? അൻ അബീ മസ്ഊദിൻ അൽ അൻസാരി ഖാല, അബൂ മസ്ഊദ് അൽ അൻസാരിയിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ഖറാ ഹാതൈനിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാഹു, ആരെങ്കിലും ആമനർ റസൂലും പിന്നെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഈ രണ്ട് അവസാനത്തെ രണ്ടായത്തുകൾ ഒരു രാത്രിയിൽ ഓതിയാൽ അത് ആ രണ്ടായത്തുകൾ തന്നെ അയാൾക്ക് മതിയാകുന്നതാണ്. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും രാത്രിയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും എന്നൊക്കെയുള്ള ഒരു പ്രൊട്ടക്ഷനായിട്ട് ഏത് മതി? ഈ രണ്ടായത്തുകൾ ആമനർ റസൂലും അതിനുശേഷം ലാ യുകല്ലിഫുല്ലാഹു നഫ്സനും അത് ഓതുക. അതും പ്രധാനപ്പെട്ട നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അറിയില്ലാത്ത ആളുകൾ അത് നോക്കി പഠിച്ച് അത് ഓതേണ്ടതുണ്ട്. ഇനിയും കുറെ സൂറത്തുകളുടെയും ആയത്തുകളുടെയും പ്രാധാന്യം വിവരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിവരിക്കാം. ഏതായിരുന്നാലും നമ്മൾ ഖുർആൻ പാരായണം മഹത്തായ പുണ്യമുള്ള ഒരു ഇബാദത്താണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി സമയം കണ്ടെത്തി മെനക്കെട്ട് ഇരുന്ന് ഓതുക തന്നെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ കൂലി കിട്ടുള്ളൂ. അത് പള്ളിയിൽ വെച്ചാകുമ്പോൾ പ്രത്യേകിച്ച് പുണ്യമുണ്ട്. പള്ളിയിൽ ഒരു സംഘം ആളുകൾ ഒരുമിച്ചുകൂടി അവർ ഖുർആൻ ഓതുകയും പരസ്പരം ചർച്ച ചെയ്ത് പഠിക്കുകയും ചെയ്താൽ അവിടെ മലക്കുകൾ ഇറങ്ങും. അള്ളാഹുവിന്റെ പ്രത്യേക ശാന്തി അവിടെ അവതരിക്കും. അവർക്ക് ചുറ്റും മലക്കുകൾ വലയം ചെയ്യും. അവരെക്കുറിച്ച് അള്ളാഹു തന്റെ അടുക്കലുള്ള മലക്കുകളോട് അഭിമാനം പറയും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാവുന്ന കാര്യമാണ്. ഒന്നുമില്ലെങ്കിൽ ഒരു ഖുർആൻ പരിഭാഷ എടുത്തിട്ട് വായിച്ച് ഒരാൾ വായിച്ച് മറ്റുള്ളവർ കേൾക്കുകയാണെങ്കിൽ പോലും അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഖുർആനിലെ ഒരായത്ത് പഠിക്കുക, ഒരായത്ത് ഓതുക, ഇതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് അവഗണിച്ചു പോകരുത്. ഇപ്പൊ പലപ്പോഴും വാട്സപ്പിനൊക്കെ വേണ്ടി എത്ര സമയം നമ്മൾ ചെലവാക്കുന്നുണ്ട്. ഈ ജാഹിലിയങ്ങൾ ഓരോരുത്തർ ഓരോന്ന് എഴുതിവിടും അത് വായിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിന്റെ കിതാബ്, അതിന് നമുക്ക് സമയമല്ല എന്നും പറയും. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മളെല്ലാവരും ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കി അത് ഓതാൻ സമയം കണ്ടെത്തണം. അപ്പൊ ഇന്ന് പഠിച്ച ഒരു ഹദീസ് കുട്ടികളൊന്ന് പറഞ്ഞാൽ ശരിയായിരുന്നു. ഖുർആനിൽ ഒരക്ഷരം ഓതിയാൽ കൂലി, ആ ഹദീസ് ഏതാ? മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബി അശരി അംസാലിഹ ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാക്കിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. ഇതിന്റെ മൊത്തത്തിൽ അർത്ഥം എന്താ എന്ന് പറഞ്ഞാണ്, ഖുർആനിൽ നിന്ന് ഒരക്ഷരം ആരെങ്കിലും പാരായണം ചെയ്താൽ അയാൾക്ക് ഒരു ഹസനത്തുണ്ടായിരിക്കും, ഓരോ ഹസനത്തും പത്തരട്ടിയായി അള്ളാഹു സുബ്ഹാനഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് പറയാണ് അലിഫ് ലാം മീം എന്നത് ഒരക്ഷരമല്ല, പിന്നെയോ അത് മൂന്നക്ഷരാണ്. അലിഫും ലാമും മീമും മൂന്നക്ഷരമാണ്. അപ്പൊ അർത്ഥമില്ലാതെ അർത്ഥമറിയാതെ ഓതിയാൽ പോലും അതിനെന്തുണ്ട്? പുണ്യമുണ്ട്. വേറെ ഹദീസിലുണ്ട്, അൽ മാഹിറു ബിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ, ഖുർആനിൽ നൈപുണ്യം നേടിയാൾ, ഖുർആൻ ആഴത്തിൽ പഠിച്ച് നൈപുണ്യം നേടിയാൾ പുണ്യവാന്മാരായ മാന്യദൂതന്മാരുടെ കൂടെയായിരിക്കും പരലോകത്ത്. അതുപോലെ തന്നെ ഖുർആൻ ഓതാൻ ശരിക്ക് കണ്ണു കാണുന്നില്ല, അങ്ങനെ തപ്പി തപ്പി ഓതുകയാണ്. ഹേയ്, വിഷമിച്ചുകൊണ്ട് അങ്ങനെ ഖുർആൻ തപ്പി തടഞ്ഞു ഓതുന്നവർക്ക് രണ്ട് പ്രതിഫലമുണ്ട്. ആ പ്രയാസപ്പെട്ടതിന്റെ പ്രതിഫലവും ഓതിയതിന്റെ പ്രതിഫലവും. മനസ്സിലായില്ലേ? ഇന്നൊക്കെ പള്ളികളിൽ എമ്പാടും മുസാഫുകളുണ്ട്, അതിങ്ങനെ ഇരുന്ന് ദ്രവിച്ചു പോവുക എന്നല്ലാതെ ആരും അത് എടുത്തു നോക്കല്ല. ഓരോരുത്തർ പള്ളിക്ക് സംഭാവന ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ പള്ളിയിലിരുന്ന് ഖുർആൻ ഓതുന്ന പുണ്യം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾ വളരെ ഭാഗ്യമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മളെ താമസം തന്നെ പള്ളിയിലാണ്. മനസ്സിലായില്ലേ? ഇവിടെ ചെയ്യുന്ന ഓരോ പുണ്യകർമ്മങ്ങളും ഞാനിപ്പോ പള്ളിയിലാണെന്ന ബോധം കൈവിടാതെ നല്ല നിയത്തോടുകൂടി നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ഖുർആൻ ഓതുന്ന കാര്യത്തിലൊന്നും ഒരു വീഴ്ചയും വരുത്തരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അല്ലാഹു സുബ്ഹാനഹു തആല. അവന്റെ മഹത്തായ ഗ്രന്ഥം വായിക്കുവാനും പഠിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.